പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ മതാത്മക സംവിധാനങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുകയാണ്. യഹൂദ നേതാക്കന്മാരിൽ പല വിഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫരിസേയർ, നിയമജ്ഞർ, സദ്ദുക്കായർ, എസ്സേൻ സന്യാസികൾ, പുരോഹിതന്മാർ, അവരിൽ പ്രധാന പുരോഹിതൻ, പുരോഹിത പ്രമുഖന്മാർ, സാധാരണ പുരോഹിതർ, ലേവ്യർ, ഇത്രയും വിഭാഗങ്ങളെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രധാനമായും ഇവരുടെ എല്ലാം കൂടി നേതൃത്വം വഹിക്കുന്ന വലിയ ഒരു സംഘമുണ്ട്, സാൻഹെദ്രിൻ സംഘം. ആദ്യമേ അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം യേശുവിന് എതിരെ നീങ്ങുകയും യേശുവിനെതിരെ ഉപജാപങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഗലീലയിൽ വെച്ച് തന്നെ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ ആളുകളെ അയക്കുകയും അവസാനം യേശുവിനെ വിചാരണ ചെയ്യുകയും വധശിക്ഷ വിധിക്കുകയും റോമക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തത് ഈ സംഘമാണ്, സാൻഹെദ്രിൻ സംഘം. ആരാണ് ഈ സാൻഹെദ്രിൻ സംഘം? എവിടെയാണ് അവരുടെ തുടക്കം? എന്താണ് അവരുടെ പ്രത്യേകതകൾ, പ്രവർത്തന ശൈലികൾ? ഇതാണ് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുക. സുനേദ്രിയോൺ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് സാൻഹെദ്രിൻ എന്ന പദം വരുന്നത്. ഒരുമിച്ചിരിക്കുക, സുൻ എദ്ര, ഒരുമിച്ചുള്ള ഇരിപ്പിടങ്ങൾ എന്നാണ് സുനേദ്രിയോൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരുമിച്ച് ചേരുന്ന സംഘം എന്നർത്ഥം. ആലോചിക്കാനും ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു സംഘമാണ് സാൻഹെദ്രിൻ. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാൻഹെദ്രിൻ സംഘം ജെറൂസലത്തുള്ളവരാണ്. ഇസ്രായേലിൻ്റെ മതപരവും സാമൂഹികവുമായ എല്ലാ കാര്യങ്ങളുടെയും പരമാധികാരം കൈക്കൊള്ളുന്ന, പരമാധികാരം ഉണ്ടായിരുന്ന ഒരു സംഘമാണ് സാൻഹെദ്രിൻ. ഇവരുടെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ മോശയുടെ കാലം മുതൽ ആരംഭിച്ചതാണെന്ന് പറയാറുണ്ട്. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ഈ ജനത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങാൻ എനിക്ക് സാധിക്കില്ല എന്ന് പരാതി പറയുന്ന മോശയ്ക്ക് ദൈവം തന്നെ നിർദ്ദേശിച്ചു കൊടുത്തതാണ് 70 പേരെ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ മോശയുടെ കാലം മുതലേ 70 പേരുടെ ഒരു സംഘം ഇസ്രായേലിൻ്റെ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കാനായി നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു, സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രവാസത്തിന് ശേഷം ഈ സംഘം കൂടുതൽ ശക്തമായി. യസ്രായാണ് ഈ സംഘത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി പുനഃസ്ഥാപിച്ചത് എന്ന് പറയപ്പെടാറുണ്ട്. യസ്രായയുടെ ആലോചനാ സംഘം, ഈ മഹാസംഘമാണ് ഇസ്രായേൽക്കാരെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിച്ചിരുന്നത്. മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ അധികാരവും ഇവരുടെ കടമകളുമൊക്കെ മാറിയിരുന്നെങ്കിലും സാൻഹെദ്രിൻ സംഘം നിലനിന്നു. യേശുവിൻ്റെ കാലമായപ്പോൾ സാൻഹെദ്രിൻ സംഘത്തിന് ഇസ്രായേലിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. റോമക്കാർ അവരുടെ അധികാരം അംഗീകരിച്ചിരുന്നു. സാൻഹെദ്രിൻ സംഘം മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഇസ്രായേലിൻ്റെ സാമൂഹികമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും നിയന്ത്രിക്കാനും റോമക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ യൂദയായിൽ മാത്രം. ഗലീലയിൽ സാൻഹെദ്രിൻ സംഘത്തിന് നേരിട്ടുള്ള സ്വാധീനമുണ്ടായിരുന്നില്ല. സാൻഹെദ്രിൻ സംഘത്തിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാൻ റോമക്കാർക്ക് അവകാശവും അധികാരവും ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവേ സാൻഹെദ്രിൻ സംഘത്തിൻ്റെ തീരുമാനങ്ങളെ മാനിക്കുന്നതായിരുന്നു റോമക്കാരുടെ നിലപാട്. അവരെ പിണക്കാതിരിക്കാൻ റോമക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തങ്ങൾ ഭരിക്കുന്ന കോളനികളിലെ ജനങ്ങളുടെ മതാത്മകവും സാമൂഹികവുമായ കാര്യങ്ങളിൽ റോമക്കാർ പൊതുവെ ഇടപെടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പലസ്തീനായിൽ സാൻഹെദ്രിൻ്റെ സ്ഥാനം റോമക്കാർ അംഗീകരിച്ചിരുന്നു. സാൻഹെദ്രിൻ സംഘത്തെക്കുറിച്ച് നമ്മൾ പലതവണ ഈ പ്രഭാഷണ പരമ്പരയ്ക്കിടയിൽ സംസാരിക്കുകയുണ്ടായി. പ്രധാന പുരോഹിതനാണ് ഈ സാൻഹെദ്രിൻ സംഘത്തിൻ്റെ തലവൻ. 71 അംഗങ്ങളുള്ള സാൻഹെദ്രിൻ സംഘത്തിൽ തലവൻ പ്രധാന പുരോഹിതനായിരിക്കും. പിന്നെയുള്ള 70 അംഗങ്ങൾ, അത് പുരോഹിത പ്രമുഖന്മാർ, ഫരീസേയർ, നിയമജ്ഞർ, സദ്ദുക്കായർ, ഇവരുടെ പ്രതിനിധികളായിരിക്കും ഉൾക്കൊള്ളുക. സമൂഹത്തിലെ ജനപ്രമാണികൾ എന്ന് പറയുന്നൊരു വിഭാഗം, ജെറൂസലത്തുണ്ടായിരുന്ന പ്രമുഖ കുടുംബങ്ങളുടെ പ്രതിനിധികളും ഈ സാൻഹെദ്രിൻ സംഘത്തിലുണ്ടായിരുന്നു. സാൻഹെദ്രിൻ സംഘത്തിലെ അംഗത്വം ആജീവനാന്തം നിലനിൽക്കുന്ന ഒന്നായി പൊതുവെ കരുതപ്പെട്ടിരുന്നു. ഒരാൾ മരിക്കുമ്പോൾ വേറൊരാളെ സമൂഹത്തിലേക്ക് സ്വീകരിക്കുന്നതും പതിവായിരുന്നു. ഇങ്ങനെയുള്ള സാൻഹെദ്രിൻ സംഘമാണ് യേശുവിനെ വിചാരണ ചെയ്യുകയും വിധി പ്രസ്താവിക്കുകയും ചെയ്തത്. യൂദയായാൽ അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു, പക്ഷേ യൂദയായിക്ക് പുറത്ത് സാൻഹെദ്രിന് എന്തുമാത്രം സ്വാധീനമുണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല. ഗലീലയിൽ അവർക്ക് അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഡമാസ്കസിലുള്ള യഹൂദരുടെ സിനഗോഗുകളിലേക്ക് അധികാരപത്രവുമായി പുറപ്പെട്ട പൗലോസ് സാൻഹെദ്രിൻ്റെ അധികാരപത്രമാണ് സ്വീകരിച്ചതെന്ന് പറയും. പക്ഷേ സാൻഹെദ്രിന് അങ്ങനൊരു അധികാരമുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർ ഏകാഭിപ്രായക്കാരല്ല. അതുപോലെ തന്നെ സാൻഹെദ്രിൻ്റെ അധികാരം രാഷ്ട്രീയ തലത്തിൽ വളരെയേറെ പരിമിതമായിരുന്നു. വിചാരണകൾ ചെയ്യാം മതാത്മക തലത്തിൽ, മതപരമായ കുറ്റങ്ങൾ വിചാരണ ചെയ്യാനും വിധി പ്രസ്താവിക്കാനും സാൻഹെദ്രിന് അധികാരമുണ്ടായിരുന്നു. വിധി പ്രസ്താവിക്കുന്നത് കുറ്റവാളി കുറ്റവിമുക്തനാക്കുകയാണെന്നുണ്ടെങ്കിൽ സാൻഹെദ്രിൻ സംഘം ചേരുന്ന അന്ന് തന്നെ, വിചാരണ ചെയ്യുന്ന അന്ന് തന്നെ വിധി പ്രസ്താവിക്കാം. പക്ഷേ കുറ്റക്കാരനായി തെളിഞ്ഞ് ശിക്ഷ പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിചാരണ ചെയ്യുന്നതിന് പിറ്റേ ദിവസമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ സാൻഹെദ്രിൻ സംഘം ചേരാറുണ്ടായിരുന്നില്ല, പകൽ മാത്രമേ അവർ ചേരാൻ പാടുള്ളൂ പ്രഭാതത്തിൽ. അതുപോലെ തന്നെ വധശിക്ഷ വിധിക്കാൻ അധികാരമുണ്ടെങ്കിലും അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ റോമക്കാരുടെ അംഗീകാരം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ വധശിക്ഷ വിധിച്ചതിന് ശേഷം പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുക. യഹൂദർ വിചാരണ ചെയ്തത് യേശുവിനെ രാഷ്ട്രീയ തലത്തിലല്ല, മതാത്മക തലത്തിലാണ്. ദൈവദൂഷണ കുറ്റമാണ് യേശുവിനെതിരെ ആരോപിച്ചത്. പക്ഷേ ഈ കുറ്റം രാഷ്ട്രീയ കോടതിയിൽ വിലപ്പോവില്ലാത്തതിനാലാണ് യേശുവിനെതിരെ രാഷ്ട്രീയമായ കുറ്റാരോപണവുമായി സാൻഹെദ്രിൻ സംഘാംഗങ്ങൾ കടന്നു ചെല്ലുക. സ്റ്റീഫൻ്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചില്ല എന്ന് നമുക്കറിയാം. സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് സാൻഹെദ്രിൻ സംഘത്തിൻ്റെ വിധിയുടെ പ്രകാരമാണ്. പക്ഷേ അവിടെയും അവർ തങ്ങളുടെ അധികാരത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണും. അപ്പസ്തോൽമാരെ വിചാരണ ചെയ്യുകയും തടവിലാക്കുകയും കൊല്ലണമെന്ന് വിചാരിച്ചെങ്കിലും ഗമാലിയലിൻ്റെ ഇടപെടൽ മൂലം വേണ്ടായെന്ന് വയ്ക്കുകയുമൊക്കെ ചെയ്തതും ഈ സാൻഹെദ്രിൻ സംഘമാണ്. ഇപ്പോൾ പൊതുവെ നോക്കുമ്പോൾ യഹൂദരുടെ പരമാധികാരം കൈയാളുന്ന ഉന്നത ന്യായപീഠമായിരുന്നു സാൻഹെദ്രിൻ സംഘം. ഈ സാൻഹെദ്രിൻ സംഘം സമ്മേളിച്ചിരുന്നത് ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ, ജെറൂസലം ദേവാലയത്തിൽ പ്രത്യേകമായിട്ട് സ്ഥാനമുണ്ടായിരുന്നു സാൻഹെദ്രിൻ സംഘത്തിൻ്റെ സമ്മേളനത്തിന് വേണ്ടി. നമുക്ക് അടുത്തപടി ജെറൂസലം ദേവാലയത്തിലേക്ക് വരാം. ഇസ്രായേലിൻ്റെ സിരാകേന്ദ്രമാണ് ജെറൂസലം ദേവാലയം. ദേവാലയ കേന്ദ്രീകൃതമായ ഒരു മതാത്മകതയായിരുന്നു ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നത്. ദേവാലയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു പോകുമ്പോൾ അത് നമ്മൾ മരുഭൂമിയിലേക്ക് നയിക്കും. സീനായ് മലയിലെ ഉടമ്പടിക്ക് ശേഷം ആ ഉടമ്പടിയുടെ 10 കൽപ്പനകൾ, പ്രമാണങ്ങൾ എഴുതിയ കൽപ്പലക സൂക്ഷിച്ചിരുന്ന പേടകമാണ് വാസ്തവത്തിൽ ദേവാലയത്തിന് തുടക്കമായിട്ട് കാണുക. ആ പേടകം സൂക്ഷിക്കാനായി മരുഭൂമിയിൽ അവർക്കൊരു കൂടാരമുണ്ടായിരുന്നു. ആ കൂടാരവും പേടകവും അവർ പോകുന്ന വഴി കൊണ്ടുപോകുമായിരുന്നു. അവസാനം ദാവീദാണ് ഈ കൂടാരവും ഈ പേടകവും ജെറൂസലത്തേക്ക് കൊണ്ടുവരിക. ദാവീദ് ജെറൂസലത്ത് ദേവാലയം പണിയാൻ ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല. മകൻ സോളമനാണ് ദേവാലയം പണിതത് 960 കൂടി. അതിനാവശ്യമായതെല്ലാം ദാവീദ് സജ്ജീകരിച്ചു വെച്ചിരുന്നു. സോളമൻ പണിയിച്ച ദേവാലയം അതിമനോഹരമായിരുന്നു. അന്നത്തെ അറിയപ്പെടുന്ന അത്ഭുതങ്ങളിലൊന്നായി കരുതപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ സോളമൻ്റെ മനോഹരമായ ദേവാലയം BC 587 നബുക്കദ്നേസറിൻ്റെ സൈന്യം നിലം പരിശാക്കി ചുട്ടു ചാമ്പലാക്കി. അതിനുശേഷം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന വ്യക്തികൾ സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ പണിയാരംഭിച്ചു. 515 BC ഒരു ചെറിയ ദേവാലയം, സോളമൻ പണിയിച്ച ദേവാലയത്തിൻ്റെ അതേ വലുപ്പത്തിൽ, പക്ഷേ അതിൻ്റെ 10-ൽ 1 പോലും മനോഹാരിതയില്ലാതെ പണി തീർത്തു. ദേവാലയം, പുതിയ ദേവാലയം കണ്ടവർ, പഴയ ദേവാലയം കണ്ടിട്ടുള്ളവർ പുതിയതിനെ അതുമായി താരതമ്യം ചെയ്ത് ഇതെത്രയോ ശുഷ്കമാണെന്ന് പറഞ്ഞ് വിലപിച്ചതായി ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണും. ഏതാണ്ട് 500 കഴിഞ്ഞിട്ടാണ് മടങ്ങി വന്ന പ്രവാസികൾ പണിത ദേവാലയം പുതുക്കി പണിയുക. അത് ഹെറോദേസ് മഹാരാജാവിൻ്റെ വലിയൊരു നേട്ടമായി പരിഗണിക്കപ്പെടുന്നു. തകർന്നു വീണുകൊണ്ടിരുന്ന ഒരു ചെറിയ ദേവാലയമായിരുന്നു ജെറൂസലത്തുണ്ടായിരുന്നത്. താൻ ഭരിക്കുന്ന രാജ്യത്ത് തലസ്ഥാനത്ത് ഇപ്രകാരം ചെറിയൊരു ദേവാലയം ഉണ്ടായിരിക്കുന്നത് തനിക്ക് തന്നെ കുറവാണ്, തൻ്റെ ജനത്തിനത് അവമാനകരമാണെന്ന് കരുതി മനോഹരമായ ദേവാലയം പണിയാൻ ഹെറോദേസ് രാജാവ് തീരുമാനിച്ചു. ലോകത്തിവിടെയുള്ള മറ്റേത് ദേവാലയത്തോടും കിടപിടിക്കുന്ന, അതിനേക്കാളും ഭംഗിയുള്ള ഒരാലയം പണിയാൻ ഹെറോദേസ് ആഗ്രഹിച്ചു. പണി ആരംഭിച്ചത് BC 20 ആണ്. എതിർപ്പുകളുണ്ടായിരുന്നു. അവസാനം ഫരിസേയ നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പിലെത്തിയ ഹെറോദേസ് അവരാഗ്രഹിച്ച രീതിയിൽ തന്നെ ദേവാലയം പണിയാനായിട്ട് തീരുമാനിച്ചു. ഏതാണ്ട് 2 കൊല്ലം കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ പണി പൂർത്തിയാക്കി. പുരോഹിതന്മാരാണ് അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ പണികളെല്ലാം ചെയ്തു തരുന്നത്. 1000 പുരോഹിതന്മാർ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി മേസ്തിരി പണി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അങ്ങോട്ട് മനോഹരമായ ദേവാലയത്തിൻ്റെ നിർമ്മാണമാണ് നടക്കുക. BC 20 ആരംഭിച്ച പണികൾ പൂർത്തിയാകുന്നത് AD 64 ഏതാണ്ട് 84 വർഷമെടുത്തു ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാകാൻ. AD 27-30 യേശുവിൻ്റെ പരസ്യജീവിതം. AD 30 യേശു മരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ദേവാലയത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ ശിഷ്യന്മാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നോക്കൂ, എത്ര മനോഹരമായ ദേവാലയം, എത്ര വലിയ കല്ലുകൾ. യേശു കടന്നു വന്നത് ഹെറോദേസ് പുതുക്കി പണിത ദേവാലയത്തിലേക്കാണ്. ആ ദേവാലയത്തിൻ്റെ സവിശേഷതകൾ പ്രത്യേകം ശ്രദ്ധേയമത്രേ. ഇസ്രായേൽക്കാർ അതിവിശുദ്ധമായി കരുതിയിരുന്ന ഏക സ്ഥലമാണ് ദേവാലയം. ആ ദേവാലയത്തിന് പല തട്ടുകൾ, പല മുറികൾ, പല അറകൾ ഉണ്ടായിരുന്നു. 300 മീറ്റർ വീതിയും 480 മീറ്റർ നീളവുമുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിലാണ് ജെറൂസലം ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. ഏതാണ്ട് 160,000 പേർക്ക് സമ്മേളിക്കാൻ പറ്റുന്ന അത്ര വിശാലമായിരുന്നു ജെറൂസലം ദേവാലയം. ആ ദേവാലയത്തിൻ്റെ ഏറ്റവും കിഴക്കു ഭാഗത്തുള്ള താഴ്ത്ത ഭാഗം, ഏറ്റവും പുറമേയുള്ള ഭാഗം വിജാതിയരുടെ സ്ഥലം എന്നാണ് അറിയപ്പെടുക. 225 മീറ്റർ നീളവും വീതിയുമുള്ള വലിയ ഒരു വിശാലമായ പ്രദേശമാണ് വിജാതിയരുടെ സ്ഥലം എന്നറിയപ്പെടുക. വലിയ സ്തൂപങ്ങളുടെ നിരകൾ അതിരിട്ട ഈ പ്രദേശം വിജാതിയർക്ക് കടന്നു വരാൻ അനുവാദമുള്ള സ്ഥലമായിരുന്നു. അശുദ്ധരായവർക്കും എല്ലാം ഇവിടെ കടന്നു വരാം. ഈ സ്ഥലത്താണ് പിന്നീട് യേശുവിൻ്റെ കാലമായപ്പോഴേക്കും ഒരുപാട് കച്ചവടങ്ങൾ നടക്കുക. ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായി ശുദ്ധമായ മൃഗങ്ങളെ മാത്രമേ സ്വീകരിക്കുമായിരുന്നുള്ളൂ. 1 വയസ്സ് പ്രായമുള്ള അശുദ്ധിയൊന്നുമില്ലാത്ത മൃഗങ്ങളെയാണ് ബലിയർപ്പിക്കേണ്ടിയിരുന്നത്. അങ്ങനെ നിയമപ്രകാരം ശുദ്ധമായ മൃഗങ്ങളെ മറ്റെവിടുന്നെങ്കിലും കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പം ദേവാലയത്തിൽ തന്നെ ലഭ്യമാക്കുകയായിരുന്നു. അതുകൊണ്ട് വിജാതിയരുടെ സ്ഥലത്ത് അനേകം കാളകളും പശുക്കിടാങ്ങളും ആടുകളുമൊക്കെ വിൽപ്പനയ്ക്ക് വന്നു, ഒരു വലിയ കാളച്ചന്ത പോലെ. അതുപോലെ തന്നെ നാണയമാറ്റക്കാരുടെ മേശകളും ഇവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ജെറൂസലം ദേവാലയത്തിൽ റോമൻ ചക്രവർത്തിയുടെ തലയടയാളമുള്ള റോമൻ നാണയങ്ങൾ സ്വീകരിക്കുമായിരുന്നില്ല. അതിന് പ്രത്യേകം ദേവാലയത്തിലെ ഷെക്കൽ എന്നറിയപ്പെടുന്ന നാണയം വേണമായിരുന്നു. അപ്പോഴേ തലയുള്ള നാണയം മാറ്റി തലയില്ലാത്ത റോമൻ നാണയമാക്കി കൊടുക്കുന്ന നാണയമാറ്റക്കാരുടെ മേശകൾ അവിടെ ഉണ്ടായിരുന്നു. പ്രാവുകളും അതുപോലെ മറ്റു വലിയ വസ്തുക്കളും എല്ലാം വിൽക്കുന്നതും ഈ ദേവാലയത്തിൻ്റെ വിജാതിയുടെ സ്ഥലമെന്നറിയപ്പെടുന്ന ഭാഗത്താണ്. അതിൻ്റെ പുറംപോക്കുകളിൽ റബ്ബിമാർ പഠിപ്പിക്കും, നിയമ ചർച്ചകൾ നടക്കും, എല്ലാവർക്കും കേൾക്കാം പ്രഭാഷണങ്ങൾ. ആ സാഹചര്യത്തിലാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് യേശുവും വന്ന് പ്രസംഗിക്കുകയും ബാലനായ യേശു 12 വയസ്സിൽ അപ്രത്യക്ഷനായ യേശു ദേവാലയത്തിൽ ഉപാധ്യായന്മാരുടെ നിയമജ്ഞരുമായി വിവാദത്തിലേർപ്പെട്ടിരുന്നു എന്ന് പറയുകയുമൊക്കെ ചെയ്യുന്നത് ദേവാലയത്തിൻ്റെ ഏറ്റവും പുറഭാഗത്തുള്ള ഈ വിജാതിയുടെ സ്ഥലത്താണ്. അവിടെ നിന്ന് പല ഭാഗത്തുകൂടി 9 നടകൾ കടന്ന് മുകളിലേക്ക് ചെന്നാൽ, ചില ഭാഗത്ത് 5 നടകളായിരിക്കുമുള്ളത്, ചിലടത്ത് 15 വരെ സ്റ്റെപ്പുകളുണ്ടാവും. ഇങ്ങനെ പല കോവണികളിലൂടെ കടന്ന് മുകളിലേക്ക് ചെല്ലാൻ സാധിക്കും. അവിടുന്ന് ചെല്ലുന്നത് 60 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള വിശാലമായ മറ്റൊരു തളമാണ്. ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം, കോർട്ട് ഓഫ് വിമൻ, സ്ത്രീകൾക്ക് പ്രവേശിക്കാവുന്ന സ്ഥലം എന്നാണ് ഇതറിയപ്പെടുന്നത്. സ്ത്രീകൾക്ക് ഇതിനപ്പുറത്തേക്ക് കടക്കാൻ അനുവാദമില്ല. ഈ പ്രദേശത്തേക്ക് വിജാതിയർക്ക് കടന്നു വരാൻ അനുവാദമില്ല. ഓരോ പ്രദേശങ്ങളും അല്ലെങ്കിൽ ഓരോ തളങ്ങളും തമ്മിൽ വേർതിരിച്ചിരുന്നു. അവിടെ വ്യക്തമായ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. വിജാതിയർക്ക് കടന്നു വരാവുന്ന സ്ഥലം, ഇതിനപ്പുറത്തേക്ക് വിജാതിയർക്ക് പ്രവേശമില്ല. സ്ത്രീകൾക്ക് കടന്നു വരാവുന്ന സ്ഥലം, ഇതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശമില്ല. ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന അതിരുകൾ ലംഘിച്ച് അപ്പുറത്ത് കടന്നാൽ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് സെക്യൂരിറ്റി ഗാർഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇങ്ങനെ സ്ത്രീകൾക്ക് കടന്നു വരാവുന്ന സ്ഥലം, ആ സ്ഥലത്താണ് സ്ഥലത്തിൻ്റെ പല മൂലകളിലായി 13 നേർച്ചപ്പെട്ടികൾ സൂക്ഷിച്ചിരുന്നു. കാഹളങ്ങളെന്നാണ് ഈ നേർച്ചപ്പെട്ടികൾ അറിയപ്പെട്ടിരുന്നത്. കാരണം കാഹളത്തിൻ്റെ ഷേപ്പിലാണ്, മുഗൾ ഭാഗം കൂമ്പിയും താഴ്ഭാഗം വളരെ വിശാലമായുമുള്ള നേർച്ചപ്പെട്ടികളാണ് സൂക്ഷിച്ചിരുന്നത്. വിവിധങ്ങളായ നേർച്ച കാഴ്ചകൾ അവിടെയാണ് അവർ നിക്ഷേപിക്കുക. അത് ദശാംശമാകാം, ബലിയർപ്പണത്തിന് വേണ്ടിയുള്ളതാകാം, സ്വാഭിഷ്ട കാഴ്ചകളാവാം, എല്ലാം. ഇവിടെയാണ് യേശു ഒരിക്കൽ ഇരിക്കുകയും ഒരു വിധവയായ സ്ത്രീ വന്ന് രണ്ട് ചെമ്പ് നാണയങ്ങൾ നേർച്ചപ്പെട്ടിടുന്നത് കാണുകയും അതിനെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തത്. സ്ത്രീകൾക്ക് കടന്നു വരാവുന്ന സ്ഥലത്ത് നിന്ന് 15 പടവുകൾ കടന്ന് മുകളിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ പുരുഷന്മാർക്ക് കടന്നു വരാവുന്ന സ്ഥലമായി, കോർട്ട് ഓഫ് ഇസ്രായേൽ. അത് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ഒരു വലിയ കോറിഡോർ പോലെയാണ്. അവിടെ ഇസ്രായേൽ പുരുഷന്മാർക്ക് മാത്രമേ കടന്നു വരാവൂ, സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശമില്ല. അതിനെയും മുകളിലായിട്ട് അവിടെ നിന്ന് 3 പടവുകൾ സ്റ്റെപ്പുകൾ മുകളിലായി 80 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള ഒരു വലിയ തളം, അതാണ് ബലിയർപ്പണത്തിന് ഉള്ള വേദി. മൃഗങ്ങളെ ബലിയർപ്പിക്കുക, എല്ലാ തരത്തിലുള്ള ബലികളും അർപ്പിക്കപ്പെടുന്നത് ഈ സ്ഥലത്താണ്. 14 മീറ്റർ നീളവും 14 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവുമുള്ള ഭീമാകാരമായ ഓടുകൊണ്ടുള്ള ബലിപീഠമാണ് അതിൻ്റെ കേന്ദ്രമായി നിൽക്കുക. ആ ബലിപീഠത്തിലാണ് മൃഗങ്ങളെ ദഹനബലിയായി അർപ്പിച്ചിരുന്നത്. ആ ബലിപീഠത്തിൻ്റെ ചുവട്ടിലാണ് ബലിയർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളുടെ രക്തമൊഴിച്ചിരുന്നത്. അവിടെ ഒഴിക്കുന്ന രക്തം ചാലുകളിലൂടെ കടന്ന് താഴെ കെദ്രോൺ അരുവിയിലെ താഴ്വരയിലേക്ക് പോവുകയും അവിടെ ശേഖരിച്ച് ഈ രക്തം വളമായി മാറ്റുകയും അത് വിൽക്കുകയും ചെയ്തിരുന്നു. വിശാലമായ ഈ തളത്തിലാണ് മൃഗങ്ങളെ കൊല്ലുകയും അവയുടെ തൊലി ഉരിയുകയും കഷ്ണങ്ങളാക്കുകയും അവ കഴുകുകയും ഒക്കെ ചെയ്തിരുന്നത്. രക്തവും മേദസ്സും അത് കഴുകിക്കളയുന്ന വെള്ളവുമെല്ലാം കൊണ്ട് എപ്പോഴും നനഞ്ഞ തറയായിരിക്കും ഇവിടെ. ഇവിടെ നിഷ്പാദുകരായിട്ടാണ് പുരോഹിതന്മാരും ലേവ്യരും ശുശ്രൂഷ ചെയ്തിരുന്നത്. ഈ ബലിയർപ്പണത്തിൻ്റെ വേദിക്ക് അടുത്തു തന്നെ മൃഗങ്ങളുടെ ഉദരകോശങ്ങൾ ദഹിപ്പിക്കുന്ന അഗ്നികുണ്ഠവും ഉണ്ടായിരുന്നു. ബലിയായി അർപ്പിക്കാനുള്ള മാംസം കഷ്ണങ്ങളാക്കി ബലിപീഠത്തിൽ ദഹിപ്പിക്കും. പുരോഹിതനും ബലിയർപ്പകനുമുള്ള വിഹിതം മാറ്റിവെക്കും. അതേസമയം ബലിയർപ്പിക്കാനില്ലാത്ത ഉദരകോശങ്ങളെല്ലാം അത് അഗ്നിയിൽ ദഹിപ്പിക്കുന്നതും ഈ ഭാഗത്ത് തന്നെയാണ്. നിരന്തരം അഗ്നി കത്തിക്കൊണ്ടേയിരുന്നു വലിയ ഹോമകുണ്ഡത്തിൽ. ഈ ബലിവേദിയുടെ മുകളിലായിട്ടാണ് വീണ്ടും 12 പടവുകൾ മുകളിലായിട്ടാണ് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന യഥാർത്ഥ ദേവാലയം ആരംഭിക്കുക. ആ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ വലിയ കനത്ത വിരിയിട്ടിട്ടുണ്ടാവും. വാതിൽ ദിവസം മുഴുവൻ തുറന്നു കിടക്കുമെങ്കിലും വാതിലിൻ്റെ വലിയ കനത്ത വിരിയുള്ളതുകൊണ്ട് അകത്തുള്ളത് ആർക്കും കാണാൻ സാധിക്കുമായിരുന്നില്ല. ആ വാതിലിൻ്റെ നിക്കാനൂറിൻ്റെ വാതിൽ എന്നാണ് അറിയപ്പെടുക. വലിയ ഓട് കൊണ്ടുണ്ടാക്കിയ ആ വാതിൽ തുറക്കാൻ 20 വേലക്കാർ ആവശ്യമായിരുന്നു. അത്രേ 20 ലേവായിരം കൂടിയാണ് ആ ഒരു വാതിൽ തുറക്കാൻ സാധിക്കുക. വാതിൽ തുറന്ന് അകത്ത് കടന്നാൽ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ദേവാലയമാണ് നമ്മൾ കാണുന്നത്. മൊത്തം 34 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും 17 മീറ്റർ ഉയരവുമുണ്ട് ഈ ദേവാലയത്തിന്. ദേവാലയത്തിൻ്റെ ആദ്യ ഭാഗം അത് വിശുദ്ധ സ്ഥലമെന്നറിയപ്പെടും. 20 മീറ്റർ നീളം 10 മീറ്റർ വീതിയുള്ള ഈ സ്ഥലം, അവിടെ പുരോഹിതന്മാർക്ക് മാത്രമേ പ്രവേശമുള്ളൂ. അതിൻ്റെ മധ്യഭാഗത്തായി നമ്മൾ കാണുന്നത് സുഗന്ധ ദ്രവ്യമർപ്പിക്കുന്ന ബലിപീഠമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബലി സുഗന്ധ ബലിയാണ്. ദിവസം 2 നേരം അർപ്പിക്കേണ്ടതുണ്ടായിരുന്നു സുഗന്ധ ബലിപീഠം. ഇടത്തുവശത്തായി 12 ഗോത്രങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന 12 അപ്പം സൂക്ഷിക്കുന്ന അപ്പത്തിൻ്റെ മേശ, കാഴ്ചയപ്പം സൂക്ഷിക്കുന്ന മേശ. വലത്തുഭാഗത്തായി 7 ശാഖകളുള്ള ദീപപീഠം. ഈ 3 കാര്യങ്ങളാണ് വിശുദ്ധ സ്ഥലത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വലിയ കനത്ത വിരിയുടെ മുമ്പിലാണ് നമ്മൾ വരിക. ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം അഥവാ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഭാഗമാണത്. 10 മീറ്റർ നീളം, 10 മീറ്റർ വീതി, 10 മീറ്റർ ഉയരം, ഇതാണ് അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അളവ്. ആ അതിവിശുദ്ധ സ്ഥലത്താണ് ഉടമ്പടിയുടെ പേടകം സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ബാബിലോൺ പ്രവാസത്തിന് ശേഷം പേടകമില്ലാതിരുന്ന ശൂന്യമായ ഒരു അറയായി തീർന്നു അതിവിശുദ്ധ സ്ഥലം. അവിടെ പണ്ട് പേടകം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് അവശേഷിച്ച കല്ലു മാത്രമാണ്. ഈ അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് പ്രധാന പുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം, അതും പാപപരിഹാര ദിനത്തിൽ ധൂപവും രക്തവുമായി പ്രവേശിക്കുക, ബലിയർപ്പിക്കാൻ. ഇതാണ് ദേവാലയത്തിൻ്റെ പൊതുവായ ഘടന. ഈ വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലമെന്ന് പറയപ്പെടുന്ന ഭാഗത്തിൻ്റെ ഇരുവശത്തുമായി പുരോഹിതന്മാർക്ക് താമസിക്കാനുള്ള അറകളുണ്ടായിരുന്നു. താഴെ സാൻഹെദ്രിൻ സംഘം സമ്മേളിക്കുന്ന വലിയ ഹാളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിജാതീയരുടെ മണ്ഡപത്തിന് ആണ് കച്ചവടങ്ങൾ നടന്നിരുന്നത്. അതിമനോഹരമായ അതിവിശുദ്ധമായ സ്ഥലം, ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടകരായി കടന്നു വന്നിരുന്ന ദേവാലയം. തീർത്ഥാടനത്തെക്കുറിച്ചും തിരുനാളിനെക്കുറിച്ചും നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ കാണുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, ജെറൂസലം ദേവാലയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ആ ദേവാലയത്തിൽ സമ്മേളിച്ച സാൻഹെദ്രിൻ സംഘത്തെക്കുറിച്ച്, ദേവാലയം ദൈവത്തിൻ്റെ ആലയം, പ്രാർത്ഥനാലയമാകേണ്ട ദേവാലയം, ആ പ്രാർത്ഥനയ്ക്ക് വിഘാതമായ സാഹചര്യങ്ങളെക്കുറിച്ചും അവിടെ ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. 70 AD തകർന്നുപോയ ആ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് അവിടെ തന്നെ പുതിയ ഒരു ആലയം സ്ഥാപിച്ചു. അവിടുത്തെ തിരുപുത്രൻ്റെ ശരീരം ഈ ആലയം നിങ്ങൾ നശിപ്പിക്കുവിൻ, 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞത് തൻ്റെ ശരീരത്തെക്കുറിച്ചായിരുന്നുവെന്ന് ശിഷ്യന്മാർ പിന്നീട് മനസ്സിലാക്കിയതുപോലെ ഞങ്ങളും മനസ്സിലാക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിനെ യഥാർത്ഥ ദേവാലയമായി കാണുന്നതിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തെ അങ്ങ് വസിക്കുന്ന ആലയങ്ങളായി കാണുന്നതിനും വേണ്ട കൃപ നൽകണമേ. ആലയത്തെ അശുദ്ധമാക്കാതെ ആ ആലയത്തിൽ അങ്ങയുടെ സാന്നിധ്യം കണ്ടെത്തി അങ്ങയോട് ഒന്നിച്ചു കഴിയാനുള്ള കൃപ ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, ആമേൻ.